ഈ ദിവസങ്ങളിൽ നാം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ തന്റെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നതിനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഒടുവിലായി കണ്ടുകൊണ്ടിരുന്നത് നല്ല പ്രവൃത്തി ചെയ്ത് സംതൃപ്തി അടയുവാനായി ശലോമോൻ ശ്രമിച്ചതിനെ കുറിച്ചുള്ള ആ പഠനമാണ്. ധാർമ്മികൻ, അതെ, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്നാണ് ആ വ്യക്തിയെ നാം വിളിച്ചത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് നാം അവനെ കാണുന്നത്. താങ്കൾ നല്ലവനായി ജീവിച്ച് നന്മ ചെയ്താൽ ദൈവം താങ്കളെ അംഗീകരിക്കുമെന്ന് പറയുന്ന ആ വ്യക്തി, തന്റേതായ പ്രയത്നം കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, ഞാൻ ദോഷമൊന്നും ചെയ്യാതെ കഴിയുന്നിടത്തോളം നന്മ ചെയ്ത് ജീവിച്ച് എന്റെ രക്ഷ നേടാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പറയുന്നവരുടെ ചിന്താഗതി. അവന് വാസ്തവത്തിൽ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനമോ സന്തോഷമോ ഉണ്ടായിരിക്കില്ല. നല്ല സൽക്കാരങ്ങളിലും പാർട്ടികളിലുമൊക്കെ അവൻ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുമെങ്കിലും വാസ്തവത്തിൽ അവൻ സന്തോഷമുള്ളവനായിരിക്കില്ല. തന്റെ ജീവിതത്തിലെ ശൂന്യത ഒന്ന് പൊതിഞ്ഞു വെക്കുവാനായിട്ടുള്ള ശ്രമം മാത്രമാണ് ഈ സന്തോഷ പ്രകടനങ്ങൾ, ഈ നല്ല പ്രവൃത്തികൾ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ പഠിപ്പിക്കലുകൾ സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ തത്വചിന്തയാണ് എന്ന് മറക്കരുത്. അത് ക്രിസ്തീയമായ പഠിപ്പിക്കുക അല്ല, അതുപോലെ തന്നെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുമല്ല. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ തത്വചിന്തയാണ്. സൂര്യന് കീഴിലെ പ്രാകൃതനായ പാപിയായ മനുഷ്യന്റെ നിഗമനങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തെ വളരെ സൂക്ഷ്മതയോടെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കരുതെന്ന് ചുരുക്കം. അനേകരും ഇതിലെ ഏതെങ്കിലും വാക്യമെടുത്ത് നല്ലതെന്ന് തോന്നി പലപ്പോഴും വ്യാഖ്യാനിക്കുന്ന കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അതേക്കുറിച്ച് പറഞ്ഞല്ലോ. തിരുവചനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പ്രസ്താവനകൾ നമുക്കിതിൽ കാണുവാൻ കഴിഞ്ഞെന്ന് വരും. അവ തിരുവചനത്തിലെ ശ്രേഷ്ഠമായ പഠിപ്പിക്കലുകൾക്കും ഉപദേശങ്ങൾക്കും ഘടകവിരുദ്ധമായിരിക്കും, വിപരീതമായിരിക്കും. അതുകൊണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം വിമർശകരും നിരീശ്വരന്മാരും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം അത്രേ. അവർ ഇതിൽ നിന്ന് ധാരാളമായി ഉദ്ധരിക്കാറുണ്ട്. ജീവിതത്തെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ആ ചിന്താഗതി, ആ മനുഷ്യനെ കുറിച്ചാണ് ശലോമോൻ ഈ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തെ കൂടാതെ സന്തുഷ്ടനായിരിക്കാൻ അവൻ പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നു. ശലോമോൻ സൂര്യന് കീഴിൽ അവന് ചെന്നെത്തുവാൻ കഴിഞ്ഞ നിഗമനങ്ങളാണ് ഇതിൽ നാം കാണുന്നത്. ഈ വിധത്തിലാണ് ലോക മനുഷ്യൻ ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ട് അവിശ്വാസികൾ ഈ പുസ്തകത്തെ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിലെ പല വാക്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ ഇതിന്റെ അർത്ഥം എന്താ, അതിന്റെ അർത്ഥം എന്താ, ഇങ്ങനെ ചോദിക്കുന്നു കേട്ടിട്ടില്ലേ? സൂക്ഷിക്കണം. സഭാപ്രസംഗി, അതെ, ശലോമോൻ സൂര്യന്റെ കീഴിലുള്ള കാര്യങ്ങൾ ആണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ദൈവമായിരിക്കുന്ന സ്ഥാനത്ത്, അതായത് സ്വർഗീയമാണ്, സ്വർഗസ്ഥലങ്ങളിൽ ഉള്ള അനുഭവമാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് സൂര്യന് കീഴിലുള്ള മനുഷ്യന് ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരിക്കും. നാം രണ്ട് വ്യത്യസ്ത ജീവിത വഴികളെയാണ് കാണുന്നത്. സൂര്യന് കീഴിലുള്ള ജീവിതം ദൈവത്തെ കൂടാതെയുള്ള ജീവിതമാണ്. ദൈവത്തെ കൂടാതെയുള്ള ഭാവിയും നിത്യതയുമാണ് അതിനുള്ളത്. ക്രിസ്ത്യ ജീവിതം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മനുഷ്യൻ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുകയും ജീവിതത്തിൽ ദൈവകൃപ അവൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ ജീവിത തലങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്നിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും മറ്റേതിന് പ്രായോഗികമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവ തമ്മിൽ വലിയ അന്തരമാണുള്ളത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത അവിശ്വാസിയായ ഒരു മനുഷ്യനോട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ മനുഷ്യൻ ക്രിസ്തുവിലായിട്ട് പോലുമില്ല, അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. അതുകൊണ്ട് അവന് ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ കഴിയുകയില്ല. അവൻ വീണ്ടും ജനനം പ്രാപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നടക്കാതെ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പുതിയ സൃഷ്ടിയായിത്തീരണം അവൻ ആദ്യം. ജീവിതത്തിൽ ശലോമോൻ പരീക്ഷിച്ചു നോക്കിയ പരീക്ഷണങ്ങളുടെ രേഖയാണ് സഭാപ്രസംഗിയിൽ നാം കാണുന്നത് എന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞല്ലോ. സൂര്യന് കീഴിലുള്ള സകലതും അവൻ പരീക്ഷിച്ചു നോക്കി. തൻ്റെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുകയായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ ഉദ്ദേശം. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഇത് മുഴുവൻ വ്യാഖ്യാനിക്കേണ്ടത്. ശലോമോൻ ജ്ഞാനം പരീക്ഷിച്ചു നോക്കി. എന്നാൽ പുസ്തകങ്ങൾ ചമയ്ക്കുന്നതിൽ യാതൊരു അന്തവുമില്ല എന്ന തീരുമാനത്തിലാണ് അവൻ എത്തിച്ചേർന്നത്. ജീവിത സുഖങ്ങളെ പരീക്ഷിച്ചു. അതിൻ്റെ ഫലം ഞാൻ ജീവിതത്തെ വെറുത്തു എന്ന് അവൻ തന്നെ പറഞ്ഞു. ധനം പരീക്ഷിച്ചു നോക്കി. വെള്ളിയെ സ്നേഹിക്കുന്നവൻ അതിനാൽ സംതൃപ്തി കണ്ടെത്തുകയില്ല എന്ന നിഗമനത്തിൽ അവൻ എത്തിച്ചേരുകയാണ് ചെയ്തത്. പിന്നീട് അവൻ മതത്തെ പരീക്ഷിച്ചു നോക്കി. അത് ഒരു മനുഷ്യനെയും നേരെയുള്ള പാതയിൽ എത്തിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് ശലോമോൻ എത്തിയത്. കീർത്തിയും സൽപ്പേരും പിന്നീട് പരീക്ഷിച്ചു നോക്കി. അതായത് അവൻ ധാർമ്മികത പരിശോധിച്ചു. ഇതെല്ലാം മായയും വൃഥാ പ്രയത്നവുമാകുന്നു എന്ന തീരുമാനത്തിൽ ശലോമോൻ എത്തിച്ചേർന്നു. അത് മാത്രമേ അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തെയും ക്രിസ്തുവിനെയും കൂടാതെ ജീവിതം ശൂന്യമാണ്. വിശുദ്ധ അഗസ്തിനോസിന്റെ വാക്കുകൾ നാം സാധാരണ ഉദ്ധരിച്ചു കേൾക്കാറുണ്ടല്ലോ. നീ ഞങ്ങളെ നിനക്കു വേണ്ടി സൃഷ്ടിച്ചു, നിന്നിൽ ആശ്വാസം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. നിന്നിൽ സ്വാസ്ഥ്യം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ അസ്വസ്ഥരാണ്. ഭൂലോകം മുഴുവനും ഹൃദയത്തിൽ വെച്ചാലും പിന്നെയും അത് നിറയാത്ത വിധമാണ് മനുഷ്യ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെയുള്ള സകല വഴികളും നിരാശയിലേക്കും ശൂന്യതയിലേക്കുമായിരിക്കും പോകുന്നത്. ക്രിസ്തുവിനോടുകൂടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ധാരാളമായി അനുഭവിക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണോ? ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് താങ്കളുടെ ആയുസ് പോകുന്നതറിയില്ല. യഥാർത്ഥ സന്തോഷവും സമാധാനവും താങ്കളുടെ അടുത്ത് തന്നെയുണ്ട്. അതിനുവേണ്ടി എങ്ങും തേടിപ്പോകേണ്ടതില്ല. ദൈവവചനത്തിലേക്ക് വരൂ. ദൈവത്തനായ ക്രിസ്തു അത് തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ഹൃദയവാതിൽക്കലുണ്ട്. നാം ഇന്ന് 9-ാം അധ്യായമാണല്ലോ പഠിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം. ഞാൻ അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഇതൊക്കെയും നീതിവാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല, സർവവും അവരുടെ മുൻപിൽ ഇരിക്കുന്നതാനും. അവൻ ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെടുന്നില്ല. നിത്യതയെക്കുറിച്ച് അവന് യാതൊരു അറിവും ഇല്ലാത്തതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. 2-ാം വാക്യത്തിൽ എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. ഏത് വഴിയിൽ താങ്കൾ പോകുന്നു എന്നതിൽ വലിയ മാറ്റമൊന്നും ഉണ്ട് എന്ന് അവന് തോന്നുന്നില്ല. ഏതായാലും എല്ലാവരും ഒരേടത്ത് ചെന്നു ചേരുന്നു എന്നിവിടെ പറയുന്നു. ഇത് ദൈവത്തിന്റെ ഉത്തരമല്ല എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. തനിക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുമ്പോൾ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ ഇപ്രകാരമാണ് കാണുന്നത്. ഇന്നും മനുഷ്യർ ഇങ്ങനെ പറയുന്നത് നാം കേൾക്കാറുണ്ടല്ലോ. ദൈവമുണ്ട്, ദൈവത്തെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? എല്ലാവരും ഒരുപോലെയല്ലേ ഇവിടെ? അതെ, ഇത് മനുഷ്യന്റെ ചിന്തയാണ്. എന്നാൽ ദൈവത്തിന്റെ ചിന്ത ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ദൈവപൈതലിന് ആ ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത്, സ്വർഗീയമായ ചിന്ത. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ചിന്തയായിരിക്കേണ്ടത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രെ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിലും ഭ്രാന്തുണ്ട്. അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. ഒരു വ്യക്തി എന്തിന് ജോലി ചെയ്യണം? ജീവിതം വലിയൊരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. താങ്കളുടെ സാഹചര്യങ്ങൾ കടിമയാകും. സൗഭാഗ്യവാനായ മനുഷ്യൻ അത് മറ്റുള്ളവരുമായി പങ്കിടേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ തത്വചിന്തകന്മാർ പുതിയ കാര്യങ്ങൾ വാസ്തവത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശലോമോൻ അതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ന് നാം പറഞ്ഞു കേൾക്കുന്നതൊക്കെ പണ്ടുണ്ടായിരുന്നവ തന്നെ, അല്ലെങ്കിൽ ഇതിനു മുൻപ് അറിഞ്ഞിരുന്നവ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നാലാം വാക്യത്തിൽ നാം കാണുന്നു, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ചിന്താഗതിയാണ് വാസ്തവത്തിൽ ഇവിടെ നാം കാണുന്നത്. അപ്പോൾ താങ്കളൊരു മൂഢനായിരുന്നാലും ബുദ്ധിമാനായിരുന്നാലും വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ താങ്കളൊരു മൂഢനായിരുന്നാൽ പോലും മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മരിച്ച അവസ്ഥയേക്കാൾ ജീവിച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ എന്ന്. അഞ്ചാം വാക്യം ഒന്ന് നോക്കിയാൽ, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. ആത്മാവ് നിദ്ര കൊള്ളുന്നു എന്ന ചിന്താഗതിയാണ് ഇവിടെ ഉണ്ടായത്. ആത്മാവ് നിദ്ര കൊള്ളുന്നു, പത്താം വാക്യത്തിൽ ഏതാണ്ട് ഇത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇതെല്ലാം സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ നിരീക്ഷണങ്ങളാണ്. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവൻ ഈ വിധത്തിലാണ് ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ടത്രേ ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ് നല്ലതാകുന്നു എന്നവൻ പറയുവാൻ കാരണമായത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമാണ്. ശരീരം മണ്ണിൽ വയ്ക്കുന്നു, അതായത് ശവക്കുഴിയിൽ നിദ്ര കൊള്ളുന്നത് ശരീരമാണ്, ആത്മാവല്ല. ഒരു ആത്മാവ്, ദൈവവേദന്റെ ആത്മാവ് കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് തിരുവചനം വളരെയധികം വ്യക്തമായി പറയുന്നു. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കൊരിന്ത്യർ കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആത്മാവ് അഥവാ യഥാർത്ഥ വ്യക്തി, ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു, ശരീരം വിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ശരീരം നമ്മുടെ ഭൗമിക കൂടാരം മാത്രമാണ്, മൺകൂടാരമാണ്. അവയിൽ നിന്ന് നാം ഒരിക്കൽ വിട്ടുപോകും. നമ്മുടെ നിത്യമായ ഭവനം ഇതല്ല. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. ഈ അധ്യായത്തിൽ ജീവിതത്തെ വ്യർത്ഥവും അർത്ഥമില്ലാത്തതും ശൂന്യവുമായിട്ടാണ് കാണുന്നത്. സകലത്തിൻ്റെയും അവസാനം മരണമാകുന്നുവെങ്കിൽ മനുഷ്യൻ വെറും മൃഗത്തെ പോലെ മാത്രമാണല്ലേ? പരിണാമ സിദ്ധാന്തകാരൻ പറയുന്നത് മനുഷ്യൻ ഒരിക്കലൊരു മൃഗമായിരുന്നു എന്നാണ്. എന്നാൽ സൂര്യന് കീഴിലെ ഈ മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ ഇപ്പോൾ മൃഗത്തെ പോലെയാകുന്നു എന്നാണ്. രണ്ടിൻ്റെയും അനന്തരഫലം ഒന്നു തന്നെ. മനുഷ്യനും ഒരു മൃഗത്തെ പോലെ മരിക്കുന്നു. യാതൊരു പ്രത്യാശയും ഇല്ലാത്തവനായി, അല്ലെങ്കിൽ യാതൊന്നും ഇതിനപ്പുറം ഇല്ലാത്തവനായി അവൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് ഇവിടെ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ പറയുന്നു. നാം ദൈവകരത്തിൽ ആയിരിക്കുന്നു എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവകരത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വീണ്ടും നാം അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അറിയുന്നത് ഈ പറയുന്ന ചിന്താഗതിയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായ സംഗതിയാണ്. ആരുമില്ല, ഇവിടം കൊണ്ട് തീരും എന്നുള്ള ചിന്ത ജീവിതത്തെ നിഷേധാത്മകമായി മാത്രം കാണുവാൻ നമ്മെ സഹായിക്കും. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ചെന്ന് സന്തോഷത്തോടുകൂടി അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞുകുടിക്കുക, ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. മരണം ജീവിതത്തിന്റെ പരിസമാപ്തിയാകുന്നു എന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യൻ ഉല്ലാസവേളകളിൽ തൻ്റെ ആനന്ദം കണ്ടെത്തും. ആനന്ദത്തോടെ വീണ്ടും അവൻ കുടിക്കുന്നു. ഏറ്റവും വിരസമായ ജീവിതമാണ് അതിൻ്റെ ഫലമെന്ന് അവൻ അറിയുകയില്ല. മരണമാകുന്ന ജീവിതത്തിൻ്റെ അവസാനം, അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന സമയം പരമാവധി ആസ്വദിക്കാം എന്ന് ചിന്തിക്കുന്നത് എത്രയോ പരാജയമാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. 8-ാം വാക്യത്തിൽ, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഈ പറയുന്ന മനുഷ്യൻ നല്ലവണ്ണം വസ്ത്രധാരണം നടത്തുകയും നല്ല വേഷം കാണിക്കുകയും ചെയ്യും. സിമ്പിളായി നടക്കുന്നവനാണ്, അങ്ങനെ നടക്കുവാനാണ് അവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മറ്റുള്ളവർ അവനൊരു കുഴപ്പവുമില്ല, സന്തോഷമുള്ളവനാകുന്നു എന്ന് ചിന്തിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നു. എന്നാൽ അപ്പോഴും അവരുടെ ഹൃദയത്തിലെ ശൂന്യത അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. 9-ാം വാക്യത്തിൽ, സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന പഹാരിയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചു കൊള്ളുക. അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. നീ നിന്റെ വിവാഹ ജീവിതം ആനന്ദപൂർണമാക്കുക. ഇതാണ് സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ ഉപദേശം. അനേക അവിശ്വാസികളായ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. അവരുടെ ജീവിതം എല്ലായ്പ്പോഴും അസന്തുഷ്ടമാണെന്ന് ഞാൻ പറയില്ല. ജീവിതം സന്തുഷ്ടമാക്കുക എന്നതാണ് അവരുടെ മനോഭാവം, അവരുടെ ലക്ഷ്യം. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ജീവിതം അനുഗ്രഹപ്രദമാക്കുവാൻ, സന്തോഷകരമാക്കുവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ മനഃശാസ്ത്രജ്ഞരുടെ അടുത്ത് പോവുകയും പ്രത്യേക ഉപദേശങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നു. 10-ാം വാക്യം വായിക്കാം. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ശവക്കുഴിയിൽ കിടക്കുന്ന ശരീരത്തിന് കയ്യിൽ ഒരു ചുറ്റിക പിടിക്കുവാൻ കഴിയില്ല എന്നത് ശരി തന്നെ. തലച്ചോറിന് പഠിക്കുവാനോ ചിന്തിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടായിരിക്കുകയില്ല. ശലോമോൻ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ശവക്കുഴിയിൽ വയ്ക്കപ്പെടുന്നത് ശരീരമാണ്, ആത്മാവല്ല. താങ്കളൊരു ദൈവവൈദ്യരാകുന്നുവെങ്കിൽ താങ്കൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. താങ്കളൊരു ദൈവവൈദ്യരല്ല എങ്കിൽ വലിയ വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ മരിച്ചവരുടെ സ്ഥലത്തേക്ക് പോകും. ഈ ലോക ജീവിതം കൊണ്ട് സകലവും അവസാനിക്കുകയല്ല ചെയ്യുന്നത്. സാമൂഹികമായ അനീതിയെക്കുറിച്ചും ന്യൂനപക്ഷത്തെക്കുറിച്ചും തുടർന്ന് നാം കാണുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ നിരീക്ഷണങ്ങൾ അവനെ ജീവിതം ഒരു ഭാഗ്യ പരീക്ഷണമാണെന്ന വിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത്. അത് ഒരു വലിയ ഭാഗ്യക്കുറി മാത്രമാണ്. താങ്കൾ ആരായി ജനിക്കാനിടയായാലും താങ്കൾക്ക് താങ്കളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഭാഗ്യം മാത്രം. അതേക്കുറിച്ച് താങ്കൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് ഇവിടെ വ്യക്തമാക്കുന്ന ആശയം. 12-ാം വാക്യത്തിൽ, മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിലകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു. സമയവും ഭാഗ്യവുമാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ താങ്കൾ വലയിലകപ്പെടുന്ന മത്സ്യത്തെപ്പോലെ നിസ്സഹായൻ മാത്രമാണ്. വളരെ അപകടകരമായ വിധിവിശ്വാസമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ നമ്പർ വന്നാൽ എനിക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. മനുഷ്യൻ ഒരു വലയിൽ പിടിക്കപ്പെട്ട മത്സ്യത്തെ പോലെയാണ്. നന്മ പ്രവർത്തിക്കുന്ന സാൻമാർഗിക്കും വേറെ വിശദീകരണം ഒന്നും നൽകുവാനില്ല. ഈ വിധിവിശ്വാസമാകുന്ന തത്വചിന്തയിലേക്ക് അവൻ നിർബന്ധിതനായി വീഴുകയാണ്. തുടർന്ന് ശലോമോൻ ഒരു ചെറിയ ഉപമ പറയുന്നു. നോക്കിക്കാട്ട് 14-ാം വാക്യം. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു, അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും മനുഷ്യന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം അതിനുവേണ്ടി ഇനിയും എത്ര സമയം കൂടി നൽകണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക്, പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ ജനത്തിനെതിരെ ഒരു വലിയ രാജാവ് വരും. 15-ാം വാക്യത്തിൽ, എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ആരാണ് വന്ന് വിടുതൽ നൽകിയ വ്യക്തി? അവൻ്റെ പേരാണ് ജ്ഞാനം, അഥവാ ക്രിസ്തു. അവൻ ഈ ഭൂമിയിലൊരു സാധുവായി വന്നു. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്. മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് യേശുവിന് വാസ്തവത്തിൽ പറയുവാൻ കഴിയുമായിരുന്നു. അവൻ ഒരു സാധുവായിരുന്നു. 16-ാം 17-ാം വാക്യങ്ങളിൽ, ജ്ഞാനം ബലത്തെക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു, അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. ഒടുവിൽ യേശു കർത്താവിൻ്റെ ശബ്ദം മാത്രം നിലനിൽക്കും. അവൻ വരുമ്പോൾ അവൻ്റെ ശബ്ദം പ്രധാന ദൂതൻ്റെ ശബ്ദം പോലെയും കാഹളത്തിൻ്റെ ശബ്ദം പോലെയും മുഴങ്ങും. അവൻ്റെ ശബ്ദം ഈ ഭൂമിയിൽ മുഴങ്ങുന്നതായ സമയം വരുവാൻ പോകുന്നു. 18-ാം വാക്യത്തിൽ യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഈ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം ഇവിടെ നൽകിയിരിക്കുന്നു. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. ക്രിസ്തു അണുശക്തിയേക്കാൾ നല്ലതാകുന്നു. ജ്ഞാനം യുദ്ധായുധങ്ങളെക്കാൾ നല്ലതാകുന്നു. അതെ, വഴിത്താരയില്ലാത്ത വിശാലമായ സമുദ്രത്തിൽ കൂടി കപ്പിത്താൻ എങ്ങനെയാണ് വലിയ കപ്പലിനെ ഉദ്ദേശിച്ച സ്ഥാനത്ത് മറുകരയെത്തിക്കുന്നത്? രേഖാശാസ്ത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രീക്ക് തത്വജ്ഞാനി കാണിച്ചു തന്ന തത്വങ്ങൾ ഉപയോഗിച്ചാണ് അവൻ അപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനം യുദ്ധായുധങ്ങളെക്കാളും നല്ലതാണല്ലേ ഇവിടെ പറയുന്നത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു എന്ന്. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ വഴിയിലാണെങ്കിൽ ഈ സ്വാധീനം കൂടുതൽ ശക്തിമത്തായിരിക്കുകയും ചെയ്യും. ചരിത്രം ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആദാം പാപം ചെയ്തു. അവൻ്റെ പാപം മനുഷ്യജാതിയെ മൊത്തമായി ബാധിക്കുകയാണ് ചെയ്തത്. ആഖാൻ പാപം ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു ജനത മുഴുവനായി പരാജയപ്പെട്ടു. അവർക്ക് വിജയിക്കുന്നതിന് മുൻപായി ആഖാന്റെ പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. രഹോബയാമിന്റെ പാപത്തിന്റെ ഫലമായി ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുവാൻ ഇടയായി. അതെ, അനന്യാസിന്റെയും സഫീറയുടെയും പാപം മൂലം ആദിമസഭയ്ക്ക് ആദ്യത്തെ പരാജയം അനുഭവിക്കേണ്ടി വന്നു. ആ ദിവസം മുതൽ സഭ മുമ്പിലത്തെ പോലെ ശക്തമായിരുന്നിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനും നിങ്ങളും നന്മയ്ക്കോ തിന്മയ്ക്കോ ഉള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കൾ ആരായിരുന്നാൽ തന്നെയും താങ്കൾ സ്വാധീനം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ഓരോ വ്യക്തിയും ഓരോ പ്രസംഗകനാണ്, ഉപദേശിയാണ്. അവരവരുടെ ജീവിതത്തിൽ കൂടി സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് അവനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം എല്ലാവരും പ്രസംഗകരാണ്. താങ്കളുടെ ജീവിതത്തിൽ കൂടി താങ്കൾ താങ്കളുടെ ചുറ്റുപാടിനോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്നകന്ന് സ്വയം നല്ലവരെന്ന് നടിക്കുന്നവർ മാർഗതടസ്സക്കാരാകുന്നു. ദൈവത്തിങ്കിലേക്കുള്ള മാർഗതടസ്സമാണ് അവർ സൃഷ്ടിക്കുന്നത്. അവർ പറയുന്നത്, എന്നെപ്പോലെ ജീവിക്കുക, ഞാൻ ദൈവത്തെ കൂടാതെയാണ് ജീവിക്കുന്നത്, ഞാൻ നല്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നു എന്നാണ്. അതുപോലെ തെറ്റായ മറ്റൊന്നും തന്നെ ഇല്ല സുഹൃത്തെ. താങ്കൾ ആരായിരുന്നാൽ തന്നെയും ഒരു പ്രസംഗകനാണ്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാകുന്നു. ഒരുപക്ഷെ ഒരു ചെറിയ കൂട്ടത്തിലായിരിക്കും, എങ്കിലും താങ്കൾ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് മറക്കരുത്. താങ്കൾ താങ്കളുടെ ഭവനത്തിൽ ഒരു പ്രസംഗകനാണ്. താങ്കളുടെ വീട്ടിലുള്ള ആരെങ്കിലും താങ്കളുടെ കാൽച്ചുവടുകൾ പിൻപറ്റുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ആ കൊച്ചു കുഞ്ഞായിരിക്കും. ഒരുപക്ഷെ താങ്കളെ നോക്കുന്നതായിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. താങ്കൾ അങ്ങനെയുള്ളവരെ എവിടേക്കാണ് നയിക്കുന്നത്? താങ്കളുടെ സ്വാധീനത്താൽ അവരെ എങ്ങോട്ടെയാണ് കൊണ്ടുപോകുന്നത്? ഒരു വലിയ സമൂഹത്തെ താങ്കൾ ഒരുപക്ഷെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. വ്യാപാര ലോകത്ത് താങ്കൾ ഒരു സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം. താങ്കൾ താങ്കളുടെ അയൽവക്കത്തും കൂട്ടുകാരുടെ മധ്യത്തിലും സ്വാധീനം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സൺഡേ സ്കൂളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. താങ്കൾ യഥാർത്ഥത്തിൽ പറയുന്നതനുസരിച്ചാണോ ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലാണോ ജീവിക്കുന്നത് എന്നെല്ലാം ഇപ്പോഴും ആരെങ്കിലും താങ്കളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ആകുന്നുവോ ജീവിക്കുന്നത്? താങ്കൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ അർത്ഥമുണ്ടോ? താങ്കളുടെ ജീവിതം സ്വർഗത്തെ കാംക്ഷിക്കത്തക്കതും നരകത്തെ വെറുക്കത്തക്കതുമാകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണോ? അതെ, താങ്കൾ സ്വാധീനമുള്ള വ്യക്തിയാണ്. പെന്തക്കോസ്ത് ദിവസം പത്രോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ ഒരു ദൂത് നൽകി എന്ന കാര്യം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അത് എന്റെ സഹോദരനാണ്, ഞാനാണ് അവനെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയത് എന്ന് ദൂരത്തിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അന്ത്രയോസിന് അഭിമാനത്തോടുകൂടെ പറയുവാൻ കഴിയുമായിരുന്നു. അതായിരുന്നു അന്ത്രയോസിന്റെ സ്വാധീനം. ഒരുപക്ഷെ പത്രോസിനെ പോലെ പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ലായിരിക്കാം, എന്നാൽ പത്രോസിനെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞു. അതേ സുഹൃത്തെ, നിങ്ങൾ ഇന്ന് വ്യക്തികളെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. താങ്കൾ നരകത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് താങ്കളുടെ കാര്യം, എന്നാൽ ഒരു കൊച്ചുകുട്ടിയെ അവിടേക്ക് നയിക്കുവാൻ താങ്കൾക്ക് അവകാശമില്ല. താങ്കളുടെ കുടുംബത്തെയോ ചുറ്റുപാടുമുള്ളവരെയോ അവിടേക്ക് നയിക്കുവാൻ താങ്കൾക്ക് അവകാശമില്ല. താങ്കളുടെ സ്വാധീനം അങ്ങനെ ആരെയെങ്കിലും നയിക്കുന്നുവെങ്കിൽ താങ്കളുടെ ഭാഗത്ത് വലിയ തെറ്റാണ്. നിങ്ങൾ അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും മറ്റുള്ളവരെ അവിടേക്ക് നടത്തുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. സ്വാധീനം, അതെ, ഒരു പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഇതേക്കുറിച്ച് താങ്കൾ ആഴമായി ചിന്തിച്ചു നോക്കുക. ഏത് വിധത്തിലുള്ള സ്വാധീനമാണ് താങ്കൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? താങ്കളെ കാണുന്നവർക്ക് ക്രിസ്തുവിന്റെ ജീവിതം താങ്കളിൽ കാണുവാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആ അന്ത്രയൂസിനെ പോലെ നടത്തുകയോ അതോ അവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ താങ്കളുടെ ജീവിതം തീർച്ചയായും പ്രയോജനപ്പെടുന്നു. താങ്കളുടെ ജീവിത സ്വാധീനം അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം അതിനായി താങ്കളെ ശക്തീകരിക്കട്ടെ.